ലുക്കോസ് അദ്ധ്യായം 9. യേശു 12 അപ്പോസ്തോലന്മാരെയും വിളിച്ചു. പിശാചുക്കളുടെ മേൽ അധികാരവും രോഗങ്ങൾ ഭേദമാക്കാനുള്ള ശക്തിയും അധികാരവും അവനവർക്കു നൽകി. ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും യേശു അപ്പോസ്തലന്മാരെ അയച്ചു. അവൻ അപ്പോസ്തലന്മാരോട് പറഞ്ഞു,
നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഊന്നുവടി എടുക്കരുത്, സഞ്ചിയോ ആഹാരമോ പണമോ കയ്യിലെടുക്കരുത്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാത്രമേ കൊണ്ടുപോകാവൂ. ഏതെങ്കിലും വീട്ടിൽ കയറിയാൽ അവിടം വിട്ടുപോകാറാകുന്നതുവരെ അവിടെ കഴിയുക. പട്ടണത്തിലെ ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ ആ നഗരം വിട്ടുപോവുക. ആ നഗരം വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. അത് അവർക്കൊരു മുന്നറിയിപ്പായിരിക്കട്ടെ.
അപ്പോസ്തോലന്മാർ പുറത്തേക്കിറങ്ങി അവർ എല്ലാ പട്ടണങ്ങളിലൂടെയും കടന്നു. അവർ സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടവും ജനങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്തു. സംഭവിക്കുന്നതെല്ലാം ഗവർണറായ ഹെരോദാവ് കേട്ടു. അയാൾ അമ്പരന്നു. എന്തെന്നാൽ?
സ്നാപകയോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു
എന്നു ചിലർ പറഞ്ഞു. മറ്റു ചിലരാകട്ടെ, ഏലിയാവ് നമ്മുടെ ഇടയിലേക്ക് എത്തിയിരിക്കുന്നു എന്നു പറഞ്ഞു. വേറെ കുറെ പേർ പറഞ്ഞു,
വളരെ പണ്ടുണ്ടായിരുന്ന ചില പ്രവാചകന്മാർ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
ഹെരോദാവ് പറഞ്ഞു,
യോഹന്നാന്റെ തല ഞാൻ വെട്ടിക്കളഞ്ഞു, പിന്നെ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ ആരെപ്പറ്റിയാണ്?
ഹെരോദാവ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. അപ്പോസ്തലന്മാർ മടങ്ങിവന്ന് തങ്ങളുടെ യാത്രയിൽ ചെയ്ത കാര്യങ്ങൾ യേശുവിനോട് പറഞ്ഞു. അവൻ അവരെ ബത്സയിദ എന്നൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ യേശുവും അപ്പോസ്തലന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശു എവിടെ പോയെന്ന് ജനങ്ങൾ അറിഞ്ഞു. അവർ അവനെ പിന്തുടർന്നു. യേശു അവരെ സ്വാഗതം ചെയ്യുകയും ദൈവരാജ്യത്തെപ്പറ്റി അവരോട് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം രോഗികളെ സുഖപ്പെടുത്തി. സന്ധ്യയായപ്പോൾ 12 അപ്പോസ്തലന്മാരും യേശുവിനടുത്തെത്തി പറഞ്ഞു,
ഇവിടെ ആൾത്താമസമില്ലാത്ത സ്ഥലമാണ്, ജനങ്ങളെ പറഞ്ഞയച്ചേക്കുക, അവർ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് ആഹാരം കണ്ടെത്തട്ടെ.
പക്ഷേ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
നിങ്ങൾ ഇവർക്കെല്ലാവർക്കും കഴിക്കാൻ ആഹാരം വാങ്ങിക്കൊണ്ടുവരൂ.
ശിഷ്യന്മാർ പറഞ്ഞു,
5 അപ്പവും 2 മീനും മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ പോയി വല്ലതും വാങ്ങി വരണം.
അവിടെ 5000 പുരുഷന്മാരുണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
അവരോട് 50 പേർ വീതമുള്ള കൂട്ടങ്ങളായിരിക്കാൻ പറയൂ.
ശിഷ്യന്മാർ പറഞ്ഞതനുസരിച്ച് ആളുകൾ ഇരുന്നു. അനന്തരം യേശു 5 അപ്പവും 2 മീനും എടുത്തു. അവൻ ആകാശത്തേക്ക് നോക്കി ആഹാരം തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു. എന്നിട്ട് അവൻ ആഹാരം പകുത്ത് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്ത് വിളമ്പാൻ പറഞ്ഞു. എല്ലാവരും തൃപ്തിയാവും വണ്ണം ഭക്ഷിച്ചു. എന്നിട്ടും കുറേയധികം ആഹാരം മിച്ചം വന്നു. 12 കൂടകളും മിച്ചം വന്ന ആഹാരം കൊണ്ട് നിറഞ്ഞിരുന്നു. ഒരിക്കൽ യേശു ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരെല്ലാവരും അവിടെ എത്തി. യേശു അവരോട് ചോദിച്ചു,
ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്?
ശിഷ്യന്മാർ പ്രതിവചിച്ചു,
ചിലർ പറയുന്നു അങ്ങ് സ്നാപകയോഹന്നാനാണെന്ന്, ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ വളരെ പണ്ടുണ്ടായിരുന്ന പ്രവാചകരിൽ ഒരാൾ പുനർജനിച്ചതെന്നും പറയുന്നു.
അനന്തരം അവൻ ചോദിച്ചു,
ആകട്ടെ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്?
പത്രോസ് മറുപടി പറഞ്ഞു,
ദൈവമയച്ച ക്രിസ്തു.
ഈ കാര്യം ആരോടും പറയരുതെന്ന് യേശു അവർക്ക് മുന്നറിയിപ്പ് നൽകി. അനന്തരം യേശു പറഞ്ഞു,
മനുഷ്യപുത്രന് ഒരുപാട് കഷ്ടം സഹിക്കേണ്ടതുണ്ട്. ജനത്തിന്റെ മൂപ്പന്മാരാലും മഹാപുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും തിരസ്കരിക്കപ്പെടേണ്ടതുണ്ട്. മനുഷ്യപുത്രൻ വധിക്കപ്പെടും, പക്ഷേ 3-ാം നാൾ കഴിയുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കും.
യേശു തുടർന്ന് പറഞ്ഞു,
എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാം ത്യജിക്കണം, അവൻ തന്റെ കുരിശേന്തി നിത്യവും എന്നെ പിന്തുടരണം. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവന് അത് നഷ്ടപ്പെടും, സ്വന്തം ജീവൻ എനിക്കുവേണ്ടി നഷ്ടപ്പെടുത്തുന്നവന് അത് രക്ഷിക്കാൻ കഴിയും. സ്വയം നശിപ്പിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്തവന് ഈ ലോകം മുഴുവൻ കിട്ടിയാൽ എന്ത് ഫലം? ആരെങ്കിലും എന്നെപ്പറ്റിയോ എന്റെ വചനങ്ങളെപ്പറ്റിയോ ലജ്ജിച്ചാൽ അവനെപ്പറ്റി ഞാൻ എന്റെ മഹത്വത്തിലും പിതാവിന്റെയും പരിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിലും വരുമ്പോൾ അവരെക്കുറിച്ചും ലജ്ജിക്കും. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളിൽ ചിലർ മരിക്കും മുമ്പ് ദൈവരാജ്യം ദർശിക്കും.
യേശു ഈ കാര്യങ്ങൾ പറഞ്ഞ് 8 ദിവസത്തോളം കഴിഞ്ഞപ്പോൾ അവൻ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടി ഒരു മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിക്കവേ യേശുവിന്റെ മുഖഭാവം മാറി, അവന്റെ വസ്ത്രം തിളങ്ങുന്ന വെണ്മയുള്ളതായി. അപ്പോൾ അവനോട് 2 പേർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ മോശയും ഏലിയാവുമായിരുന്നു. മോശയും ഏലിയാവും തേജസ്സോടു കൂടിയവരായിരുന്നു. അവർ യേശുവുമായി യെരുശലേമിൽ സംഭവിക്കാനിരിക്കുന്ന അവന്റെ മരണത്തെപ്പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. പത്രോസും മറ്റുള്ളവരും ഉറക്കമായിരുന്നു. പക്ഷേ ഉണർന്നെണ്ണീറ്റ അവർ യേശുവിന്റെ തേജസ് കണ്ടു. യേശുവിനോടൊപ്പം മറ്റു 2 പേർ കൂടി നിൽക്കുന്നത് അവരും കണ്ടു. മോശയും ഏലിയാവും അവനെ വിട്ടുപോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു,
ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലത്. നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയാവിന്.
താൻ എന്താണ് പറയുന്നതെന്ന് പത്രോസിന് നിശ്ചയമില്ലായിരുന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു മേഘം അവരെ പൊതിഞ്ഞു. മേഘത്താൽ ആവരണം ചെയ്യപ്പെട്ടതിനാൽ പത്രോസും യാക്കോബും യോഹന്നാനും ഭയന്നു. മേഘത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു,
ഇതെന്റെ പുത്രനാണ്, ഞാൻ തെരഞ്ഞെടുത്തവൻ, അവനെ അനുസരിക്കുക.
ശബ്ദം അവസാനിച്ചപ്പോൾ യേശു തനിയെ കാണപ്പെട്ടു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർ ഒന്നും പറഞ്ഞില്ല. ആ ദിവസങ്ങളിൽ തങ്ങൾ കണ്ടതിനെപ്പറ്റി അവർ ആരോടും പറഞ്ഞില്ല. അടുത്ത ദിവസം യേശുവും പത്രോസും യോഹന്നാനും യാക്കോബും മലയിറങ്ങി വന്നു. ഒരു വലിയ ജനക്കൂട്ടം യേശുവിനെ കാണാൻ വന്നു. ജനക്കൂട്ടത്തിൽ നിന്നൊരാൾ യേശുവിനോട് വിളിച്ചു പറഞ്ഞു,
ഗുരു, ദയവായി ഇവിടെ വന്ന് എന്റെ മകനെ നോക്കിയാലും, അവൻ എന്റെ ഏക പുത്രനാണ്. ഒരശുദ്ധാത്മാവ് എന്റെ മകനെ ബാധിച്ചിരിക്കുന്നു. അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു. അവൻ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയും വായിൽ നിന്ന് നുരയും പതയും വരികയും ചെയ്യുന്നു. അശുദ്ധാത്മാവ് അവനെ നോവിക്കുന്നു. ഒരിക്കലും അവനെ വിട്ടുപോകുന്നുമില്ല. അശുദ്ധാത്മാവിനെ ഒഴിപ്പിക്കണമെന്ന് ഞാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് യാചിച്ചു, എന്നാൽ അവർക്കതിനു കഴിഞ്ഞില്ല.
യേശു മറുപടി പറഞ്ഞു,
ഇന്നത്തെ ആളുകളായ നിങ്ങൾക്ക് വിശ്വാസമേ ഇല്ല. തെറ്റായ മാർഗത്തിൽ നിങ്ങൾ ജീവിക്കുന്നു. ഞാൻ എത്ര കാലം ഇനി നിങ്ങളോടൊത്തുണ്ടാവണം? നിങ്ങളെ സഹിക്കണം.
അനന്തരം യേശു അയാളോട് പറഞ്ഞു,
നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക.
കുട്ടി അവന്റെ അടുത്തേക്ക് വരവേ ഭൂതം കുട്ടിയെ തള്ളിയിട്ടു. കുട്ടിക്ക് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു. പക്ഷേ യേശു അശുദ്ധാത്മാവിന് ശക്തമായ ആജ്ഞ നൽകി. കുട്ടി സുഖപ്പെട്ടു. യേശു അവനെ പിതാവിന് തിരികെ നൽകി. എല്ലാവരും ദൈവത്തിന്റെ മഹത് ശക്തിയിൽ അത്ഭുതപ്പെട്ടു. യേശു ചെയ്ത സംഗതിയിൽ എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ മറക്കരുത്. മനുഷ്യപുത്രൻ ചില മനുഷ്യരുടെ നിയന്ത്രണത്തിൽ പെടാൻ പോകുന്നു.
യേശു എന്താണ് അർത്ഥമാക്കിയതെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അവർക്ക് മനസ്സിലാകാത്ത വിധം അതിന്റെ അർത്ഥം മറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞതെന്താണെന്ന് അവനോട് ചോദിക്കാൻ ശിഷ്യന്മാർക്ക് ഭയമായിരുന്നു. തങ്ങളിൽ ആരാണ് വലിയവനെന്ന കാര്യത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർ തർക്കമാരംഭിച്ചു. അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് യേശുവിന് അറിയാമായിരുന്നു. അവൻ ഒരു കുഞ്ഞിനെ എടുത്ത് അരികിലിരുത്തി. അവൻ പറഞ്ഞു,
എന്റെ നാമത്തിൽ ഈ കുഞ്ഞിനെ സ്വീകരിക്കുന്നവൻ എന്നെയും സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ എല്ലാവരിലും ഏറ്റവും താഴ്മയുള്ളവൻ ആരാണോ അവനാണ് ഏറ്റവും വലിയവൻ.
യോഹന്നാൻ പറഞ്ഞു,
ഗുരു, ഒരുവൻ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളുടെ സംഘത്തിൽ പെടാത്തതിനാൽ ഞങ്ങൾ അവനെ വിലക്കി.
യേശു അവനോട് പറഞ്ഞു,
അവനെ തടയരുത്. നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങൾക്കുള്ളവനാകുന്നു.
യേശു സ്വർഗത്തിലേക്ക് മടങ്ങേണ്ട സമയം അടുത്തു വന്നുകൊണ്ടിരുന്നു. യെരുശലേമിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു. യേശു തനിക്ക് മുമ്പ് ചിലരെ അയച്ചു. യേശുവിനായി എല്ലാം ഒരുക്കാൻ അവർ ശമരിയയിലെ ഒരു പട്ടണത്തിലേക്ക് പോയി. പക്ഷേ അന്നാട്ടുകാർ യേശുവിനെ സ്വീകരിച്ചില്ല. എന്തെന്നാൽ അവൻ യെരുശലേമിലേക്ക് പോവുകയായിരുന്നു. ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും ഇതു കണ്ടു. അവർ പറഞ്ഞു,
കർത്താവേ, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് ഇവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയട്ടെയോ?
യേശു തിരിഞ്ഞ് അവരെ ശകാരിച്ചു. അനന്തരം യേശുവും ശിഷ്യന്മാരും മറ്റൊരു പട്ടണത്തിലേക്ക് പോയി. അവർ വഴിയെ നടക്കുകയായിരുന്നു. ഒരാൾ യേശുവിനോട് പറഞ്ഞു,
അങ്ങ് പോകുന്ന എല്ലായിടവും ഞാൻ അനുഗമിക്കും.
യേശു പറഞ്ഞു,
കുറുക്കന്മാർക്ക് വസിക്കുവാൻ മാളമുണ്ട്, പക്ഷികൾക്ക് കൂടുകളുണ്ട്, എന്നാൽ മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഒരിടവുമില്ല.
യേശു മറ്റൊരാളോട് പറഞ്ഞു,
എന്നെ അനുഗമിക്കൂ.
പക്ഷേ അയാൾ പറഞ്ഞു,
കർത്താവേ, ഞാൻ ആദ്യം പോയി എന്റെ പിതാവിന്റെ ജഡം സംസ്കരിച്ചിട്ട് വരട്ടെ.
പക്ഷേ യേശു അയാളോട് പറഞ്ഞു,
മരിച്ചവർ തങ്ങളുടെ സ്വന്തം മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുക.
മറ്റൊരുവൻ പറഞ്ഞു,
ഞാൻ അങ്ങേ അനുഗമിക്കാം, പക്ഷേ ആദ്യം എന്റെ കുടുംബത്തോട് യാത്ര പറഞ്ഞു വരട്ടെ.
യേശു പറഞ്ഞു,
വയൽ ഉഴുവാൻ പുറപ്പെട്ടവൻ തിരിഞ്ഞു നോക്കിയാൽ അവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല.